2020 ഡിസംബർ 24 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡിൽ നിന്ന് അഭയം ഇ അമ്മ. കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചതിന് കവിതകളിലൂടെ സുഗതകുമാരി പ്രകൃതിയോട് പലതവണ നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇക്കാലം അത്രയും നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ടീച്ചറോട് എത്രത്തോളമാണ് കടപ്പെട്ടിരിക്കുന്നത്. ഈ കഴിവൊക്കെ അച്ഛനിൽ നിന്ന് ലഭിച്ചതാണെന്ന് ടീച്ചർ എപ്പോഴും പറയാറുണ്ട്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അച്ഛൻ ബോധേശ്വരനായിരുന്നു സുഗതകുമാരിയുടെയും സഹോദരിമാരുടെയും ആദ്യ ഗുരുവും വഴികാട്ടിയും. അമ്മ ആറന്മുള സ്വദേശി വി കെ കാർത്യായനെ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംസ്കൃതം പ്രൊഫസറായിരുന്നു. അക്ഷരമുറയ്ക്കും മുമ്പേ സുഗതകുമാരിയും സഹോദരിമാരായ ഹൃദയകുമാരിയും സുജാതാദേവിയും കവിതയുമായി അടുത്തിരുന്നു. കോട്ടൺ ഹിൽ സ്കൂളിൽ ചേരാനെത്തിയപ്പോൾ കുട്ടിയുടെ സാമർഥ്യം മനസ്സിലാക്കിയ ഹെഡ്മിസ്ട്രസ് ഒന്നാം ക്ലാസ്സിന് പകരം മൂന്നാം ക്ലാസ്സിലേക്ക് അയച്ചു. ക്ലാസ്സിൽ ടീച്ചർ ഒരു രാമായണ ഭാഗം പഠിപ്പിക്കുമ്പോൾ ഒരു ശ്ലോകം തെറ്റിപ്പോയി. ഒട്ടും മടിക്കാതെ കുഞ്ഞു സുഗത ടീച്ചറെ തിരുത്തി. അന്നു തുടങ്ങിയതാണ് തെറ്റു കണ്ടാൽ തിരുത്തുന്ന സ്വഭാവം. സ്കൂളിൽ വെച്ച് ഒരിക്കൽ സുഗതകുമാരി കവിത എഴുതിയപ്പോൾ അതെവിടെ നിന്ന് പകർത്തിയതെന്നായിരുന്നു ഒരു ടീച്ചർ ചോദിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിലോസഫി പഠിക്കുന്ന കാലത്താണ് കാര്യമായി എഴുതി തുടങ്ങിയത്. അച്ഛന്റെ പെങ്ങളുടെ മകനായ ശ്രീകുമാറിന്റെ പേരിലാണ് സുഗതകുമാരി പ്രസിദ്ധീകരണങ്ങളിലേക്ക് കവിത അയച്ചിരുന്നത്. ഒരിക്കൽ ശ്രീകുമാർ എന്ന പേരിൽ കവിത മാതൃഭൂമിയിലും അതേ കവിത ബി സുഗതകുമാരി എന്ന പേരിൽ കോളേജ് മാഗസീനിലും അച്ചടിച്ചു വന്നു. ഹൃദയകുമാരി സഹോദരിയുടെ നോട്ട്ബുക്കിൽ നിന്ന് കീറിയെടുത്ത് കോളേജ് മാഗസീന് കൊടുത്തതാണ്. എന്നാൽ കോളേജിലെ വിദ്യാർത്ഥികൾ വിചാരിച്ചു ഇത് ശ്രീകുമാറിന്റെ കവിത കോപ്പി അടിച്ചതാണെന്ന്. പരാതി മാതൃഭൂമി പത്രാധിപർ എൻ വി കൃഷ്ണവാര്യരുടെ മുന്നിലെത്തി. സത്യാവസ്ഥ മനസ്സിലാക്കിയ പത്രാധിപർ കവിത സുഗതകുമാരിയുടെ പേരിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചു. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഒരു കവിതാ മത്സരത്തിൽ ശ്രീകുമാർ എന്ന പേരിൽ തന്നെ സുഗത കവിത അയച്ചു. അതിന് ഒന്നാം സമ്മാനവും കിട്ടി. എന്നാൽ വിധികർത്താക്കളിൽ ഒരാൾ ബോധേശ്വരനായിരുന്നു. പക്ഷേ താൻ കൂടി ചേർന്ന് വിജയായി തിരഞ്ഞെടുത്ത ശ്രീകുമാർ മകളാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞ നിമിഷം തന്നെ ബോധേശ്വരൻ വിധി പ്രഖ്യാപനം തിരുത്തി. താൻ വിധികർത്താവായിരിക്കെ മകൾക്ക് ഒന്നാം സമ്മാനം നൽകുന്നത് ശരിയല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. 1985 തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയറിഞ്ഞ് അവിടെ എത്തിയ സുഗതകുമാരി കണ്ടത് ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു. അങ്ങനെയാണ് മനസ്സിടറിപ്പോയവർക്കും അനാഥർക്കുമായി അഭയ തുടങ്ങിയത്. പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി നിരന്തരം സമരം ചെയ്ത് മാനസികാരോഗ്യ നയം രൂപീകരിക്കാൻ ഭരണകൂടത്തെ നിർബന്ധിതരാക്കി. ആരുമില്ലാത്ത സ്ത്രീകൾ, പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന പെൺകുട്ടികൾ, അനാഥരായ കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ ധാരാളം പേർ ഇന്ന് അഭയയുടെ തണലിലുണ്ട്. അഭയഗ്രാമം, കർമ്മ, മിത്ര, ശ്രദ്ധാഭവനം, ബോധി, അഭയബാല, പകൽ വീട് എന്നിങ്ങനെ അഭയയുടെ കീഴിൽ പല വിഭാഗങ്ങളുണ്ട്. പാർട്ടിയിൽ ചേരാൻ കോൺഗ്രസും CPIയും സുഗതകുമാരിയെ പലവട്ടം ക്ഷണിച്ചിട്ടുണ്ട്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിച്ചു. ഒടുവിൽ സുഗതകുമാരി ആന്റണിക്ക് കത്തെഴുതി. എന്നെ പാർട്ടിയിൽ ചേർത്താൽ നിങ്ങളുടെ ആദ്യത്തെ അബ്കാരി ലേലത്തിന് എന്നെ നിങ്ങൾക്ക് പുറത്താക്കേണ്ടി വരും. ഗാന്ധി എന്നൊരാളുടെ ശബ്ദം കോൺഗ്രസുകാർക്ക് ഓർമ്മിക്കാൻ എന്നെ പോലൊരാൾ പുറത്തു വേണം. അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തുടരും. ആന്റണി മറുപടി എഴുതി. ഈ തിരസ്കാരം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ശോഭയേറ്റുന്നു.